SBS live streams and podcasts are supported by advertising.
SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged, and have supported countless local businesses. We offer advertising packages for businesses of all sizes. Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.
ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തുമ്പോൾ ഇവിടെ താമസിക്കുവാൻ ഒരു ഇടം കണ്ടെത്താൻ ഒട്ടേറെ പേരാണ് മുൻകൂറായി തയ്യാറെടുക്കാറ്. കേരളത്തിൽ നിന്നും യു കെയിൽ നിന്നുമൊക്കെ ഓസ്ട്രേലിയയിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ എയർ ബി എൻ ബി ബുക്ക് ചെയ്യുന്നവരാണ് പലരും. ഇവിടെ എത്തിയ ശേഷം വീടിനായുള്ള തെരച്ചിലും ആരംഭിക്കുന്നു. ഓസ്ട്രേലിയൻ ജീവിതത്തെക്കുറിച്ച് ഒട്ടേറെ സ്വപ്നങ്ങളായി വരുന്ന പലർക്കും ആദ്യമുള്ള ഈ വീടന്വേഷണം മുഷിപ്പിക്കുന്ന അനുഭവമാകാറുണ്ട്. എന്നാൽ ഒട്ടുമിക്കവരും തന്നെ ഒരുവിധത്തിൽ വീട് കണ്ടെത്താറുമുണ്ട്. വീടുകളുടെ ലഭ്യത കുറഞ്ഞിരിക്കുന്നതും പലിശ ഉയർന്നിരിക്കുന്നതുമെല്ലാം വാടക നിരക്ക് വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. വീടന്വേഷിക്കുന്ന പുതിയ കുടിയേറ്റക്കാരും വിദ്യാർത്ഥികളും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് കേൾക്കാം. ഒപ്പം വീടിനായി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളും ഇന്നത്തെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. ഓസ്ട്രേലിയയിൽ വാടക വീടുകളുടെ ലഭ്യത റെക്കോർഡ് നിരക്കിലാണ് കുറഞ്ഞിരിക്കുന്നത്. ജനുവരിയിൽ ദേശീയതലത്തിൽ വേക്കൻസി നിരക്ക് 1.09% കുറഞ്ഞിരുന്നു. നഗരങ്ങളിലാണ് ഏറ്റവും ഇടിവുണ്ടായത്, പ്രത്യേകിച്ച് സിഡ്നിയിൽ. ഇതിന് പിന്നാലെ വാടക നിരക്ക് വീണ്ടും ഉയർന്നു. സിഡ്നിയിലെ മീഡിയൻ വാടക ആഴ്ചയിൽ $1,000 മുകളിലെത്തുകയും ചെയ്തു. രാജ്യത്തെ മീഡിയൻ വാടക നിരക്ക് ആഴ്ചയിൽ $614 ഉയർന്നു. ഇത്തരത്തിൽ വാടക ഉയർന്നിരിക്കുന്നത് പുതിയ കുടിയേറ്റക്കാരെയും വിദ്യാർത്ഥികളെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മുൻപ് കണക്കുകൂട്ടിയതിലും വളരെയധികം തുക വാടക നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് ഇവിടെ എത്തുന്നവർക്ക്. ന്യൂ സൗത്ത് വെയിൽസിലെ മെയ്റ്റ്ലാൻഡ്സിലുള്ള ജിബു ചെറിയാന്റെ സാഹചര്യം ഇത് വ്യക്തമാക്കുന്നു.
എന്റെ ഓർമ്മയിൽ ഒരു 35 ഇൻസ്പെക്ഷനോളം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അറ്റൻഡ് ചെയ്ത ഇൻസ്പെക്ഷനിലെല്ലാം ഒരു 20-25 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അവരുടെ റെന്റൽ ക്രൈറ്റീരിയ, റെന്റൽ ഹിസ്റ്ററി ഇല്ലാത്തിടത്തോളം എല്ലായിടവും റിജക്ഷൻ തന്നെ ആയിരുന്നു. അങ്ങനെ ഡിസപ്പോയിന്റ്മെന്റ് മാത്രമല്ലാതെ ഒരു 1-1.5 വീക്ക് പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാതെ എല്ലാ ദിവസവും ഇൻസ്പെക്ഷന് പോവുക, തിരിച്ചു വരിക. ഒരു വീട് നോർമൽ എല്ലാ ദിവസവും ഇൻസ്പെക്ഷൻ ചെയ്യുന്ന പോലെ ഒരു വീട്ടിൽ ഇൻസ്പെക്ഷൻ ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ റെന്റ് 650 ആയിരുന്നു. ഒരു പഴയ വീട്, ബട്ട് റിനോവേറ്റഡ് വീട്. 650 എന്നുള്ളതിൽ അവിടെ ഇൻസ്പെക്ഷനായിട്ട് വന്ന പാർട്ടിസിപ്പൻസ് വളരെ നമ്പേഴ്സ് കുറവായിരുന്നു. പ്രോപ്പർട്ടി ഏജന്റുമായിട്ട് ഇമെയിലിൽ കറസ്പോണ്ടൻസ് ഉണ്ടായിരുന്നു. ഞാന് ഒരു റാൻഡം ട്രൈ പോലെ ആൾക്ക് ഇമെയിലിൽ എഴുതിയിരുന്നു, ഞാനൊരു 3 months റെന്റ് അഡ്വാൻസ് തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോബബിലിറ്റി ഉണ്ടോ എന്ന് ട്രൈ ചെയ്തിരുന്നു. ലക്കിലി അതിൽ ആള് റെസ്പോണ്ട് ചെയ്തു. ആ 3 months എന്നുള്ളത് ഓണർ ഇസ് അക്സെപ്റ്റിംഗ്. അതുകൊണ്ട് 3 months കണ്ടീഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് 3 months റെന്റ് പേ ചെയ്യുവാണെങ്കിൽ വീട് നിങ്ങൾക്കായിട്ട് അവോയ്ഡ് ചെയ്യാന്ന് എഗ്രിമെന്റ് ആയി. അങ്ങനെയാണ് അത് കിട്ടിയത്. ഓൺ ആൻ ആവറേജ് എല്ലാം 650 ആയിരുന്നു ആ ഗല്ലി സ്ട്രീറ്റിലെല്ലാം. 4 bedroom 2 bathroom.
3 കുട്ടികൾക്കും ഭാര്യയ്ക്കുമൊപ്പം ഓസ്ട്രേലിയയിലെത്തിയ ജിബുവിന് പെട്ടെന്നൊരു വീട് കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാനം. അതുകൊണ്ട് തന്നെ അധിക തുക നൽകാനും തയ്യാറായി.
ഈ റിയാലിറ്റിയെ പറ്റി ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ബേസിക് ഒരു സർവേ ചെയ്യാൻ വേണ്ടിയുള്ള 1 month അല്ലെ 2 months എന്നുള്ള രീതിയിൽ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. ബട്ട് സാഹചര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് 3 months വരേക്കുള്ള പേയ്മെന്റ് അപ്ഫ്രണ്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. മക്കള് തീരെ ചെറുതായതുകൊണ്ട് ഇമീഡിയറ്റ്ലി ഹോട്ടലിൽ നിന്ന് മാറേണ്ടത് ഒരു ആവശ്യമായിരുന്നു. അപ്പൊ ഞാൻ ഇമീഡിയറ്റ്ലി പൈസ സോഴ്സ് ചെയ്ത് 3 months അഡ്വാൻസ് കൊടുക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ വന്നു.
കേരളത്തിൽ നിന്നും യു കെയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ എത്തുന്ന നിരവധി പേരാണ് സമാനമായ സാഹചര്യങ്ങൾ നേരിടുന്നത്. ഓസ്ട്രേലിയയിലെത്തുന്ന രാജ്യാന്തര വിദ്യാർത്ഥികളും സമാനമായ വെല്ലുവിളികൾ നേരിടുന്നതായി നിരവധി റിപ്പോർട്ടുകളുണ്ട്. നിലവിലുള്ള പല വിദ്യാർത്ഥികളും മുൻവർഷങ്ങളിൽ നൽകിയിരുന്നതിനേക്കാൾ ആഴ്ചയിൽ $100+ വാടക നൽകുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. വാടക വീടുകളുടെ ലഭ്യത കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ കുടിയേറ്റക്കാരുടെയും വിദ്യാർത്ഥികളുടെയും വാടക വീടുകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ കഠിനമായിരിക്കുകയാണ്. ഇതാണ് സിഡ്നിയിൽ മൂവ് റിയൽറ്റിയിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റായ ജോഷി ജോൺ ചൂണ്ടിക്കാട്ടുന്നത്.
വാടക വീട് തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വേക്കൻസി റേറ്റ് ഭയങ്കര ലോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ വാടകയ്ക്കുള്ള വീടുകൾ ഭയങ്കര കുറവാണ് മുന്നത്തെ കാലത്ത് സംബന്ധിച്ചിടത്തോളം. ഒരു ഒരു വർഷം മുമ്പ് ഫോർ എക്സാമ്പിൾ $400 പെർ വീക്ക് ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് പോകുന്നത് $550 പെർ വീക്ക് ആണ്.
ഇപ്പോൾ കാണുന്നത് പോലെയുള്ള വാടക നിരക്ക് വർധനവ് മുൻപ് കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. മുൻകാലങ്ങളിൽ തന്നെ റെന്റൽ ഹിസ്റ്ററി ഇല്ലാത്തവർക്ക് വീട് ലഭിക്കുക എളുപ്പമായിരുന്നില്ല. ഇപ്പോൾ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിരിക്കുകയാണ്. വീട് ലഭിക്കുന്നതിനുള്ള സാധ്യത മെച്ചപ്പെടുത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് ജോഷി ജോൺ ചൂണ്ടിക്കാട്ടുന്നു.
ഫസ്റ്റ് തിങ് ആദ്യമായിട്ട് നാട്ടിൽ വരുന്നവർക്ക് ഒരു റെക്കോർഡ് ഇല്ല, അതാണ് അവരുടെ ആദ്യത്തെ ഹിൻഡ്രൻസ്. പിന്നെ അതും കവർ ചെയ്ത് പോകുമ്പോഴും പിന്നെ വരുന്നത് റെന്റൽ റേറ്റ് ആണ്. കാരണം ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളവർ സെറ്റിൽ ആയവരാണെങ്കിൽ അവർക്ക് വീട് വേണം, അവർ റെഡി, അവർ ഏത് പ്രൈസ് കൊടുത്തിട്ടും ചിലപ്പോൾ വീട് എടുക്കും. അപ്പോൾ ആ പിന്നെ അവൈലബിലിറ്റി അതൊരു പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു പ്രശ്നം, ആ റെക്കോർഡ് ഇല്ലാത്ത റെഫറൻസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം വലുതായിട്ട് വരുന്നുണ്ട് വീട് കിട്ടാനായിട്ട്. കാരണം ഏതൊരു ഏജന്റും ആദ്യം കമ്പയർ ചെയ്യുമ്പോൾ മോർ ഓഫ് റെഫറൻസും ബാക്ക്ഗ്രൗണ്ട് ചെക്കും അവൈലബിൾ ഉള്ളവർക്കാണ് ആദ്യം അവരുടെ പ്രിഫറൻസ്. പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്.
പുതിയ കുടിയേറ്റക്കാർക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വീട് കിട്ടാനുള്ള സാധ്യത കൂടാനിടയുണ്ടെന്ന് ജോഷി ജോൺ ചൂണ്ടിക്കാട്ടുന്നു.
അതൊരു ഫാക്ടാണ്. എസ്പെഷ്യലി പുതിയതായിട്ട് വിദ്യാർത്ഥികൾക്കും പുതിയതായിട്ട് എത്തുന്നവർക്കും ആ റെന്റൽ മാർക്കറ്റിൽ കയറാൻ ഒന്നാമത് പ്രൈസ് കൂടുതലാണ്, രണ്ടാമത് അതിൻ്റെ പ്രോസസ്സിന്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് അവരുടെ സെലക്ഷൻ പ്രോസസ്സിൽ. പക്ഷെ ഞാൻ അങ്ങനെ വരുന്ന എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്പസമയമെടുത്തുവാണെങ്കിലും ആ അപ്ലിക്കേഷൻ എല്ലാം വളരെ വളരെ ഡിലിജന്റ്ലി ഫിൽ ചെയ്യാം. പിന്നെ നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം, ആ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ്, യു ക്യാൻ സപ്പോർട്ട് യുവർസെൽഫ് എന്നുള്ള ആ വെരിഫിക്കേഷൻ പാർട്ടും അല്ല ബാങ്ക് ബാലൻസ് ഉള്ളത് കാരണം അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ ചിലർ പുതിയതായിട്ട് ഇവിടെ വരുന്നതാണെങ്കിലും ബാക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു റെക്കോർഡും അത് കാണിച്ചു കഴിഞ്ഞാൽ അതൊരു സ്ട്രോങ് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ആയിരിക്കും. അത് തന്നെ പറയും, അവർ ഒരു ഐഡിയ കൊടുക്കും, പ്ലസ് വളരെ ക്ലിയർ ആയിട്ട് പറയാം വാട്ട് യു ഗോയിങ് ടു ഡു. എന്താ ജോലി കിട്ടിയാണെങ്കിൽ ജോലി കിട്ടിയതിന്റെ ഒരു ഓഫർ ലെറ്ററിന്റെ ഒരു കോപ്പി കാണിക്കുക, അത് ജോലി കിട്ടി, അങ്ങനെയുള്ളൊരു വെരിഫിക്കേഷൻ പ്രോസസ്സിൽ അത് വളരെ ഡീസെന്റ് ആയിട്ടൊരു കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇറ്റ്സ് മച്ച് ഈസിയർ പുതിയ ആൾക്കാർക്ക് ഇവിടെ വരുന്നവർക്ക് വീട് കിട്ടാനായിട്ട്.
വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വരുന്നവർക്ക് പല വീടുടമകളും വീട് നൽകാൻ മടിക്കുന്നതായും അദ്ദേഹം പറയുന്നു.
അത് ഒരുപാട് ആൾക്കാരെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് വീട് കിട്ടാൻ എസ്പെഷ്യലി ഇപ്പൊ ബാച്ചിലേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ പല ലാൻഡ് ലോർഡ്സിനും ബാച്ചിലേഴ്സിന് ആവശ്യമില്ല എടുക്കാൻ കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം അത് ചിലപ്പോൾ വീട് തിരിച്ചു കിട്ടുമ്പോൾ നല്ലൊരു കണ്ടീഷൻ കിട്ടില്ല എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്ന രീതിയിലും അങ്ങനെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. നമ്മൾ പലർക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പലർക്കും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്, എടുത്തിട്ടുമുണ്ട്. ചിലതൊക്കെ നല്ല പോസിറ്റീവായിരുന്നു, ചിലതൊക്കെ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുമുണ്ട്, ഇഫക്റ്റീവ് നെഗറ്റീവ് ഇല്ലി അഫക്ട് ചെയ്തിട്ടുണ്ട്.
നെഗറ്റീവ് എഫക്ട് ആവുന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നുന്നത്?
ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് വന്ന ഒരു വീട് കൊടുത്തു, പിന്നെ അവരത് ശരിക്ക് വെച്ചില്ല, ആ ഡാമേജ് വരുത്തി, റെന്റ് സമയത്തിന് കൊടുത്തില്ല. സാധാരണ നമ്മുടെ ആൾക്കാരെ റെന്റ് കൊടുക്കുന്നതിൽ വലിയ പ്രോബ്ലം ഇല്ല, പക്ഷെ വീടിന്റെ മെയിൻ്റനൻസിൽ വളച്ച് കുറച്ച് ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്നോ എല്ലാവരും അല്ല, വളരെ ചുരുക്കം പേര്.
നമ്മളിപ്പോൾ കേട്ടതുപോലെ ഓസ്ട്രേലിയയിൽ വാടക വീടുകളുടെ ലഭ്യത കുറഞ്ഞത് ഒട്ടേറെ പേർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വീട് വാടക കൂട്ടാനുള്ള പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പലിശ വർധനവാണ്. തുടർച്ചയായി 13 തവണയാണ് റിസർവ് ബാങ്ക് പലിശ നിരക്ക് ഉയർത്തിയത്. പല വീടുടമകൾക്കും 50% വരെ വാടക കൂട്ടേണ്ടി വന്നിട്ടുള്ളതായാണ് ജോഷി ജോൺ ചൂണ്ടിക്കാട്ടുന്നത്.
ഒന്ന് അത് മെയിൻലി ഡയറക്റ്റ് ഇഫക്റ്റ് വരുന്നത് മോർഗേജ് റീപേയ്മെന്റ് ആണ്. ഇൻക്രീസ് ഇൻ ദ മോർഗേജ് റേറ്റ്, ഇത് ഇൻട്രസ്റ്റ് റേറ്റ്, അത് നേരിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈവൻ ദ ലാൻഡ് ലോർഡ്സിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലരെയും. റെന്റൽ ഇൻക്രീസ് കാരണം പലരും അവരുടെ യൂണിറ്റുകൾ വിറ്റ് കളഞ്ഞിട്ടുണ്ട്, വാങ്ങിച്ചാലും കുറഞ്ഞ പ്രൈസിൽ വിറ്റ് കളഞ്ഞിട്ടുണ്ട്. കാരണം അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ലാൻഡ് ലോർഡ്സും കൂടുതലായിട്ട് അവർ പുഷ് ചെയ്യുന്നത് റെന്റ് ഇൻക്രീസിന് വേണ്ടിയിട്ട്. ഒരു ആഴ്ചയിൽ മിനിമം ഒരു ആൾക്കാർക്ക് വേണ്ടതൊരു ഇൻക്രീസ് വരുമ്പോൾ ഒരു $100 ഇൻക്രീസ് ഒക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അവർ പറയുന്നത് അവർക്ക് ഈ പ്രോപ്പർട്ടി കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഈ ഒരു ബാഡ് ന്യൂസ് ആണ്. നമ്മളിപ്പോൾ ഒരു ഏജന്റ് ആണെങ്കിൽ നമ്മളത് ടെനൻസിനേക്കും പാസ് ചെയ്യണത്. അങ്ങനെയാണ് ഈ റെന്റൽ ഇൻക്രീസ് വരുന്നത്. ദ പെർസെൻറ്റേജ് ഇസ് ലൈക്ക് 25% ഇൻക്രീസ്, സം ടൈം 50% ഇൻക്രീസ്. അതൊക്കെയാണ് ഏറ്റവും ഹയസ്റ്റ് ഇൻക്രീസ് നമ്മൾ കണ്ടിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ. ഈ എസ് എയും കാരണം ഇമിഗ്രേഷൻ അങ്ങ് സ്പ്രെഡ് ആയതുകൊണ്ട് പല സ്ഥലത്തിലേക്ക് ഇപ്പോൾ കുറേ ആൾക്കാർ ബ്രിസ്ബനിൽ പോകുന്നുണ്ട്, കുറേ ആൾക്കാർ മെൽബണിൽ പോകുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് ബാക്കിയുള്ള സ്റ്റേറ്റുകളിലും ഈ സെയിം ഇഫക്റ്റ് തന്നെയാണ്. കാരണം സപ്ലൈ അത്രയായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. കാരണം ആ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് സ്റ്റിൽ ഒരു സഫറിങ് സ്റ്റേജിലാണ്. അത് ഫുള്ളായിട്ട് ആ ഒരു രംഗത്തേക്ക് വന്നിട്ടില്ല ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള ഒരു കൺസ്ട്രക്ഷനുമായിട്ട്. അപ്പൊ അതിൻ്റെ ഒരു ഇഫക്റ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഓർക്കുകയാണെങ്കിൽ കോവിഡ് സമയമായിരുന്നപ്പോൾ കുറെ വേക്കൻസി റേറ്റ് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പൊ റെന്റ് കുറഞ്ഞു, ആൾക്കാർ ഇവിടെ ഇല്ലായിരുന്നു, കുറെ സ്റ്റുഡൻസ് ഒക്കെ തിരിച്ചു പോയി. ഇപ്പൊ ഇത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നേരെ റിവേഴ്സ് ആണ്. ആൾക്കാർ ഓൾറെഡി തിരിച്ചു വന്നു, എല്ലാവരും വന്നു. ഇവിടെ ഉണ്ടായിരുന്നേക്കാളും ഡബിൾ പോപ്പുലേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഐ മീൻ എമിഗ്രന്റ് പോപ്പുലേഷൻ. അതിനനുസരിച്ചുള്ള ഒരു അക്കോമഡേഷൻ എനിക്ക് തോന്നുന്നില്ല ഓസ്ട്രേലിയ ഏത് സ്റ്റേറ്റിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന്. മീറ്റ് ആ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള ഒരു കൺസ്ട്രക്ഷൻ ലെവലോ ഹൗസിംഗ് ഇൻക്രീസ് ഹൗസിംഗ് ഫെസിലിറ്റി ഇൻക്രീസ് അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. പിന്നെ അതിന്റെ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ നല്ല സ്കൂളാണെങ്കിൽ എല്ലാവർക്കും അവിടെ വേണം, അതൊരു ഡിമാൻഡ് ഏരിയ ആണ് പിള്ളേർക്ക്. അങ്ങനെ വരുമ്പോ വീണ്ടും അതൊരു പ്രൈസ് റെന്റ് ഇൻക്രീസ് അവിടെ നടക്കുന്നുണ്ട്. റെന്റ് ഭയങ്കര കൂടുതലാണ് അങ്ങനത്തെ ഏരിയയിൽ.
ഓസ്ട്രേലിയയിൽ വാടക വീടുകളുടെ ലഭ്യത സംബന്ധിച്ചുള്ള ആശങ്കാജനകമായ സാഹചര്യം തുടരുകയാണ്. ഇത് പരിഹരിക്കാൻ സർക്കാർ പല പദ്ധതികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വൈകാതെ വീടുകളുടെ ലഭ്യത കൂട്ടുന്നതിനുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഓസ്ട്രേലിയയിലെ വാടക വീടുകളുടെ കുറവ് മൂലമുള്ള പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മൾ ഈ റിപ്പോർട്ടിൽ കേട്ടത്. സമാനമായിട്ടുള്ള പല റിപ്പോർട്ടുകളും SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ശ്രോതാക്കൾക്ക് കേൾക്കാൻ കഴിയും. കൂടാതെ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പ്ലേ, സ്പോട്ടിഫൈ എന്നിവയിലും കേൾക്കാം. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.
Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone. Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organization a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au.